കൊരിന്ത്യ ലേഖനം രണ്ടാം അധ്യായം 9 വരുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 2 വേഴ്സ് 9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ട, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഇത് ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണിനോ ചെവിക്കോ ഹൃദയത്തിലോ തോന്നാത്തത്? കാരണം ഒരിക്കലും ഒരു കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും ഒരു ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയാത്തതും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നുവാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ദൈവം തന്റെ ആത്മാവിനാൽ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. തന്റെ ആത്മാവിനാലാണ് നാം ദൈവത്തെ ദൈവം സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. മനുഷ്യരെ പ്രാഥമികമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ 3 തരം ആൾക്കാരായിട്ട് തിരിക്കാം. മനുഷ്യരെ 3 തരം ആൾക്കാരായിട്ട് തിരിക്കാം. അതിന്റെ ഒന്നാമത്തെ കാറ്റഗറി പെട്ടവരാണ് അവരെ കുറിച്ചുള്ള വചനം, ഈ അധ്യായത്തിന്റെ തന്നെ 10 വചനം. ആ മനുഷ്യരെ വിളിക്കുന്ന പേരാണ് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. 2:14 2:14.
എന്നാൽ
പ്രാകൃത
മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം
കൈക്കൊള്ളുന്നില്ല, അത് അവന് ദൈവവചനം. ഒന്നാമത്തെ കാറ്റഗറിയുള്ള മനുഷ്യനെ വിളിക്കുന്ന പേരാണ് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. അവന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുവാൻ കഴിയുന്നതല്ല. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. അവൻ ആത്മീയ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവനാണ് പ്രാകൃത മനുഷ്യൻ, നാച്ചുറൽ മാൻ. അവന്റെ ഉള്ളിലെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. അവനെ പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ വെറും മനുഷ്യൻ, ഈ കാറ്റഗറിയിലാണ് ലോകത്ത് ജീവിക്കുന്ന ഒരൊട്ട അനവധി ആൾക്കാരും പെടുന്നത്. ഈ കാറ്റഗറിയിലാണ് പ്രാകൃത മനുഷ്യൻ. അവർക്ക് ആത്മീയ കാര്യങ്ങളോട് യാതൊരു താല്പര്യവുമില്ല. ആത്മാവിന്റെ വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ കാര്യങ്ങളെ അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. അതേസമയം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും ചെവി കൊണ്ട് കേൾക്കുവാൻ കഴിയുന്നതും ഹൃദയത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെയൊക്കെ ആഗ്രഹിക്കുവാനും കാണുവാനും കേൾക്കുവാനും ഒക്കെ അവർക്ക് കഴിയും. പക്ഷേ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ അവർക്ക് കഴിയത്തില്ല. ഇവരെയാണ് ഇതൊരു മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് എഫേസ്യരുടെ 2 പറയുന്നത് എടുക്കണ്ട, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നാം ഓരോരുത്തരെയും അവൻ ഉയർപ്പിച്ചു. ആത്മീയ മരണം പാപമൂലം ആത്മീയ മരണം കടന്നു വന്നപ്പോൾ ആ മരണത്തിന് അധീനമായിരുന്ന നാം ഓരോരുത്തരെയും അവൻ ഉയർപ്പിച്ചു. നമ്മുടെ ഉള്ളിൽ ഇന്ന് ജീവനുള്ള ഒരാത്മാവിനെ ദൈവം തന്നു ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ. ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്തെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഉള്ളിൽ ജീവനുള്ള ഒരാത്മാവിനെ ദൈവം തന്നു. ഞങ്ങൾക്ക് ദൈവത്തെ സ്മരിക്കാം. ഹല്ലേലൂയ. എന്നാ ആദ്യത്തെ കാറ്റഗറി പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ വെറും മനുഷ്യൻ. എന്നാൽ ഇവൻ ജീവൻ വെച്ചു, ഇവന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. എന്നാൽ ഇവൻ ആത്മീയമായി വളർന്നിട്ടില്ല. അവൻ ഇപ്പോഴും ഒരു ശിശുവാണ്, ഒരു ആത്മീയ ശിശു. ഇതിനെ ദൈവത്തിന് വിളിക്കുന്ന പേരാണ് ജഡിക മനുഷ്യൻ. അതിന്റെ 3:1-2 കൊമിന്റെ ലേഖനം 3:1-2.
എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെയല്ല, ജഡികരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ സംസാരിക്കാൻ കഴിയുന്നുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികരല്ലോ.
ഓ, ദൈവവചന 2-ാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ജഡിക മനുഷ്യൻ. ആദ്യത്തെ മനുഷ്യനാണ് പ്രാഥമിക മനുഷ്യൻ, അല്ലെങ്കിൽ വെറും മനുഷ്യൻ. 2-ാമത്തെ കാറ്റഗറി, ഇവൻ ഉള്ളിൽ അന്തിയ ജീവനുള്ള വ്യക്തിയാണ്. പക്ഷേ ഇവര് 1-ാമത്തെ വചനം വായിച്ചിരിക്കുന്നവര് ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ക്രിസ്തുവിൽ ശിശുക്കളായിരുന്നു. ദൈവജനം വിളിക്കുന്നവരാണ് ക്രിസ്തുവിൽ ശിശുക്കൾ. അവരുടെ പേരാണ് ജഡിക മനുഷ്യൻ. അവർക്ക് ഭക്ഷണം, സോളിഡ് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല. പാല് എപ്പോഴും കുപ്പിപ്പാല് പോലെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ആത്മീയതയെ എൻജോയ് ചെയ്യുവാൻ അവർക്ക് കപ്പാസിറ്റി ഇല്ല. ആത്മാവിന്റെ ജീവനുണ്ട്, ദൈവത്തിന്റെ കാര്യങ്ങളെയൊക്കെ അനുഭവിക്കാൻ അറിയാം. പക്ഷേ ഒരിക്കലും ഒരു ശിശുവാണ്. എന്നാൽ ഈ തലത്തിൽ നിന്ന്, പ്രാകൃത മനുഷ്യന്റെ തലത്തിൽ നിന്ന് ജഡിക മനുഷ്യന്റെ തലത്തിലേക്ക് വന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ഒരു 3-ാമത്തെ തലത്തിൽ ആയിരിക്കുവാനാണ് ദൈവം നാം ഓരോരുത്തരെ വിളിച്ചിരിക്കുന്നത്. ആ മനുഷ്യന്റെ പേരാണ് ആത്മീയ മനുഷ്യൻ, ദ സ്പിരിച്വൽ മാൻ. ദ നാച്ചുറൽ മാൻ, ദ ഫ്ലഷ്ലി മാൻ, ഓർ ജഡിക മനുഷ്യൻ, അല്ലെങ്കിൽ ദ സ്പിരിച്വൽ മാൻ. ഒരു ആത്മീയ മനുഷ്യനായി തീരുവാനാണ് ദൈവം നാം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. ഈ ആത്മീയ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ആത്മാവിൽ ദൈവിക കാര്യങ്ങളോടുള്ള അവന്റെ വാഞ്ച, ദൈവികമായ സത്യങ്ങളെ ടേസ്റ്റ് ചെയ്യുവാൻ, അതിനെ പിന്തുടരുവാൻ അവന്റെ ആഗ്രഹം വളരെ വലുതായിരിക്കും. അവൻ ആത്മീയ അനുഗ്രഹങ്ങളെ വാഞ്ചിക്കുകയും അതിനെ ഭൗതിക അനുഗ്രഹങ്ങളെക്കാൾ വിലമതിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ദൈവദത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ദൈവദത്തിൽ എഴുതിയിരിക്കുന്ന 40% കാര്യങ്ങളും, പ്രത്യേകിച്ച് പുതിയ ദൈവത്തിൽ എഴുതിയിരിക്കുന്നത്, ആത്മീയ മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. ആത്മീയ മനുഷ്യർ, അവർ പ്രാകൃത മനുഷ്യന്റെ അവസ്ഥയിൽ നിന്ന് ജഡിക മനുഷ്യന്റെ അവസ്ഥയിലേക്ക് വന്നു എങ്കിലും അവർക്ക് ആത്മീയ മനുഷ്യന് മാത്രം വെളിപ്പെടുത്തി കിട്ടുന്ന ദൈവിക ആഴങ്ങളെ അവർക്ക് ജഡിക മനുഷ്യന് ലഭിക്കുന്നില്ല. നമുക്ക് ചില ആത്മീയ മനുഷ്യർ വെളിപ്പെടുത്തി കിട്ടേണ്ട ചില സത്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായം അതിന്റെ 3-ാം വചനം. നമ്മുടെ ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ചില വചനങ്ങളെ, ചില വാക്കുകളെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച വചനത്തിന്റെ ഒരു ഭാഗമാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ, ഓക്കെ, ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, സ്വർഗത്തിലെ. 2-ാമത് ആത്മീക അനുഗ്രഹങ്ങൾ, സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഇൻ ഹെവൻ. നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, ഇൻ ക്രൈസ്റ്റ്. സ്വർഗത്തിൽ ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന, ഇതിന്റെ ഒരു അതർ സൈഡ് ആത്മീക മനുഷ്യരിത് മനസ്സിലാകുമ്പോൾ പ്രാകൃത മനുഷ്യരിതൊന്നും മനസ്സിലാക്കുമില്ല. ജഡീക മനുഷ്യൻ ആത്മാവുള്ളവനാണെങ്കിലും വസിച്ചു ആയതുകൊണ്ട് അവന് കൂടുതൽ താല്പര്യം പലപ്പോഴും സ്വർഗത്തിലെ കാര്യങ്ങളെക്കാളുപരി ഭൂമിയിലെ കാര്യങ്ങളായിരിക്കാം. ആത്മീക അനുഗ്രഹങ്ങളെക്കാളുപരി ഭൗതിക അനുഗ്രഹങ്ങളായിരിക്കാം. ക്രിസ്തുവിനേക്കാളുപരി ക്രിസ്തുവിന് വഴിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കാം. അപ്പൊ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുമ്പോൾ ആത്മീയ മനുഷ്യന് അതിനോടുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ജഡിക മനുഷ്യന് ഇതിനോടുള്ള താല്പര്യം കുറഞ്ഞ് അവന് ഭൂമിയിലെ ഭൗതിക അനുഗ്രഹങ്ങൾ ക്രിസ്തുവിന് പുറത്ത് ലഭിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ഈ ആത്മീയ ബ്ലെസ്സിംഗ്സ് അല്ലെങ്കിൽ ഏത് ബ്ലെസ്സിംഗ്സും നമ്മൾ എൻജോയ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. ഏത് അനുഗ്രഹവും ഒന്ന് നമ്മൾ ജീവനുള്ളവരായിരിക്കണം അല്ലെ. ജീവനുള്ളവർക്ക് ഈ അനുഗ്രഹങ്ങൾ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് താജ്മഹൽ എന്ന് പറയുന്ന വൺ ഓഫ് ദ വേൾഡ് വണ്ടർ ആഗ്രയിലുള്ള താജ്മഹൽ, മുഗൾ രാജാവായിരുന്ന ഷാജഹാൻ തന്റെ മരിച്ചുപോയ മുംതാസ് എന്നുള്ള ഭാര്യയ്ക്ക് വേണ്ടി പണിതീർത്ത മനോഹരമായ ഒരു സൗധമാണ് താജ്മഹൽ. 20,000 ജോലിക്കാർ 17 വർഷം കൊണ്ടാണ് താജ്മഹൽ പണിതത്. ഇതിന്റെ ഈ പണിതത്തിന്റെ നടുവില് ഒരു സെല്ലില് മുംതാസിന്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുകയാണ്. മുംതാസിന് വേണ്ടിയാണ് ഷാജഹാൻ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിതെങ്കിലും മുംതാസിന് ഇതൊരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല, ഇത് അനുഭവിക്കുവാനും സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട്? മുംതാസ് മരിച്ചുപോയി. നല്ലൊരു സൗധത്തിൽ, വളരെ മനോഹരമായ ഒരു സൗധത്തിന്റെ നടുവിൽ ഒരു കിടക്കുകയാണ്. പക്ഷെ ഇതൊന്നും ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ആ മരിച്ചുപോയ മുംതാസിന് ഇല്ല. വളരെ മനോഹരമാണ്. ഇതുപോലെയാണ് മരിച്ചവന്റെ അവസ്ഥ. അവൻ എവിടെയായിരുന്നതാണെങ്കിലും ആത്മീയ അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നതെങ്കിലും വളരെ ആത്മീയമായ കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിലും ഇവരിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് മരിച്ച അവസ്ഥ ആണ്. എന്നാൽ ജീവനാണ് ഇവിടെ പോയി രാജ്മാരൊക്കെ കാണുന്നത് അല്ലെ. നമ്മളെപ്പോലുള്ള ജീവനുള്ളവർ അവിടെ ട്രാവൽ ചെയ്ത് അതിന്റെ മനോഹാരിതയൊക്കെ കണ്ട് നമ്മൾ ആ കാണുന്നത്. പക്ഷേ മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയ ആ ഓർമ്മയ്ക്കായി ആത്മകൾ അനുഭവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കത്തില്ല. ഇതേപോലെ ആത്മീയ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ജീവനുള്ളവർ ആയിരിക്കണം. എന്നാൽ ഈ ജീവൻ നമുക്ക് ശിശുക്കളായിരിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബല പിടിപ്പുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിജ്ഞാനം ശിശുക്കൾക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ ജഡിക മനുഷ്യർ, നമുക്ക് പെട്ടതുപോലെ ജഡിക മനുഷ്യർക്ക് വില ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള, ആത്മീയമായി വിലയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. അവർ കുഞ്ഞുങ്ങൾക്ക് എന്താണ് താല്പര്യം അല്ലെ? കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങൾക്ക് ഒരു 10 ഏക്കർ ഭൂമി അവകാശമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും പിടികിട്ടത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കുള്ള ലേസ് ചിപ്സോ ചോക്ലേറ്റോ ഒക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. മോനെ, നിനക്കൊരു വിൽപ്പത്ര എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ അപ്പൻ 10 ഏക്കർ സ്ഥലത്തിന്റെ ഉടമയാണ്, ഇത് നിനക്ക് എന്റെ കാലാവകാശം ശേഷം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചോളം അതൊരു പേപ്പർ, ഇതിന്റെ വിലയൊന്നുമില്ല. ഇപ്പൊ വേണ്ടത് ചോക്ലേറ്റോ വല്ല ലൈൻ ചിപ്സോ വല്ല കൊക്കക്കോളയോ കിട്ടിക്കഴിഞ്ഞാൽ അവന് വലിയ കാര്യമാണ്. അവന് വിലപിടിപ്പുള്ള കാര്യങ്ങളെ തിരിച്ചറിയുവാനോ എൻജോയ് ചെയ്യുവാനോ കഴിവില്ല. അതാണ് ശിശുക്കളുടെ പ്രത്യേകത. പരിതാപകരെന്ന് പറയട്ടെ, ആത്മീയമായി ശിശുക്കളായിരിക്കുന്ന അനേകർക്കും ഇപ്പോൾ ആത്മീയ സമ്പത്തിന്റെ ഉടമകളാണെന്നുള്ള ബോധ്യമില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. അവർ മുഖം വാടി നിരാശപ്പെട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വിശ്വാസികളെ നോക്കി കരയാനുണ്ടാകുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ക്രിസ്തുവിലുള്ള സമ്പത്തിന്റെ തിരിച്ചറിവ് അവർക്ക് ഇല്ലാതെ പോയി. അവർ പോയി ജഡികന്മാരായി തന്നെ, ജഡീക താല്പര്യങ്ങൾ, ജഡത്തിന്റെ മനോഹാരങ്ങൾക്ക് ഇഷ്ടമായവർ, ജഡത്തിന്റെ സുഖം മാത്രം അന്വേഷിക്കുന്നവർ, കണ്ണുകൊണ്ട് കാണുന്നതിനെ ആഗ്രഹിക്കുന്നവർ, ചെവികൊണ്ട് കേൾക്കുന്നതിനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൃദയത്തിൽ തോന്നിയത് ആത്മീയ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം വളരെ കൂടുതലാണ് അങ്ങനെയുള്ളത്. എന്നാൽ ഇന്ന് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരായ നാം നമുക്കുള്ള സ്വർഗീയ അവകാശങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. നമുക്കുള്ള വിൽപത്രം എന്താണെന്ന് വലിയ ബോധ്യതയുള്ളതായിരിക്കണം. ഈയിടെ ഒരു കുടുംബത്തെ കാണുവാൻ ഇട വന്നു. ആ കുടുംബത്തിലെ പിതാവ് മരിച്ചുപോയി. പിതാവിന്റെ മരണശേഷം ചവടക്കിന് ശേഷം മക്കളായ മൂന്നുപേർ ചേർന്ന് പിതാവ് എഴുതിയ വിൽപത്രം എടുത്ത് വായിക്കുന്ന ഒരവസ്ഥ. രണ്ടാൺമക്കളും ഒരു പെൺമക്കളും ഉള്ള ഒരു കുടുംബം അത് വായിച്ചു. ഇങ്ങനെയാണ് ആ വിൽപത്രത്തിന്റെ തുടക്കം. എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. അതിൽ ഇളയ മകളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അവരുടെ അവകാശമെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അമ്മയ്ക്ക് രണ്ട് മക്കൾ കൂടിയാണ്. ഇത് വായിച്ചു കേട്ടപ്പോൾ ആ മകൾ പറഞ്ഞു, പിന്നെ ബാക്കിയൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഒരു അവകാശവുമില്ല. പ്രിയദൈവത്തിന്, ഇതൊരു സാദൃശ്യമാണെങ്കിലും നമ്മുടെ അവകാശ ഭൂമിയിൽ മാത്രമാണ് ദൈവം തരും. ദൈവം നമ്മളോട് ഒരിക്കലും പറഞ്ഞു, നിങ്ങളുടെ അവകാശം എല്ലാം തന്നു കഴിഞ്ഞു എന്നുള്ള ഒരു വാക്കുകൾ കേട്ട് നിരാശരാകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു. ഈ ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് വളരെ ചുരുക്കമായി ഞാനിന്ന് മെൻഷൻ ചെയ്ത് പോകാം. നിങ്ങൾ ധ്യാനിക്കുക. ആത്മാവിന് മാത്രമേ ഇത് വെളിപ്പെടുത്തി തരാൻ കഴിയുകയുള്ളൂ. താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചില പദങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാലാമത് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. ഒന്ന്, അവൻ തിരഞ്ഞെടുത്തു. ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. മനുഷ്യരായ ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തി. ആ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ആ ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ആ തിരഞ്ഞെടുപ്പ് നടത്തി. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനാണ് ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കുള്ള പദവികളെ ചിന്തിക്കുക. ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുവാൻ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. രണ്ടാമത്, തിരുക്കഥത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ തന്നെ മുന്നിൽ വയ്ക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പദം എന്റെ മുഴുവാക്കള് ദത്തെടുത്തു. നമ്മെ ആദ്യമേ നമ്മെ ക്രിസ്തുവിൽ ലോകസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുത്തു. രണ്ടാമത് നമ്മെ അഡോപ്റ്റഡ് സൺ ആ ഡോട്ടർ ദത്തെടുത്തു. ദൈവത്തിന്റെ മകനും മകളുമായി നമ്മെ ദത്തെടുത്തു, തിരഞ്ഞെടുത്തു, ദത്തെടുത്തു. മൂന്നാമത് ഏഴാം വചനം, അവനും നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ നമ്മെ വീണ്ടെടുത്തു, തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു. കർത്താവ് യേശു ക്രൂശിൽ ചൊരിഞ്ഞ യാഗത്താൽ അതിക്രമങ്ങളുടെ മോചനം, പാപങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ദൈവം നമുക്ക് തന്നു. ഇതെന്തുകൊണ്ടാണെന്നറിയോ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദത്തെടുത്ത് വീണ്ടെടുത്തത്? എന്റെ മക്കളായി തീർക്കുവാൻ, മക്കളുടെ അവകാശങ്ങൾ നമുക്ക് തരുവാൻ, ദൈവത്തിന് തരുവാനുള്ള ഒരേ ഒരു അവകാശം ദൈവത്തിന്റെ പദ്ധതി എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ 9-10 വചനം, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഗിതത്തിന്റെ മർമ്മം അവൻ അവരോട് നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥക്കായിക്കൊണ്ട് തന്നെ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിൽ എല്ലാം ഒന്നായി ചേർക്കുക എന്നുള്ള പദ്ധതി, അവന്റെ മിസ്റ്ററി ഓഫ് ഹിസ് വിൽ, അവന്റെ ഹൃദയത്തിൽ ഉള്ള ആ മിസ്റ്ററി ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അവന്റെ ആത്മാവിന് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എല്ലാ കാലത്തും പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ഒന്നായി ചേർക്കും. നമ്മെ ഭൂമിയിലായിരിക്കുന്ന നമ്മെ സ്വർഗത്തിലുള്ള കർത്താവുമായിട്ട് ഒന്നായി ചേർക്കും. കാലസമ്പൂർണതയിൽ അവന്റെ വരവിനായി നാം കാത്തിരിക്കുകയാണ്. ആരെയാണ് അവർ ഒന്നായി ചേർക്കുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെയാണ് അവൻ ഒന്നായി ചേർക്കുന്നത്. അത് ഇതിന്റെ ഉറപ്പെന്താണ്? ഈ വിൽപത്രം ഇതിന്റെ വാലിഡിറ്റി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഒരു ഒരു ആള് വിൽപത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പേപ്പറിൽ എഴുതി ഇന്നലെ അവകാശങ്ങളാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഇല്ല. അത് അപ്രൂവ് ചെയ്യേണ്ട അതോറിറ്റിയുടെ സിഗ്നേച്ചറും സീലും ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഡോക്യുമെന്റ് വാലിഡിറ്റി ഉള്ളൂ. നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഈ വിൽപത്രത്തിൽ, നമ്മുടെ അവകാശമാകുന്ന വിൽപത്രത്തിൽ ദൈവം തന്നെ സീല് വെച്ചിരിക്കുന്നത്? അവന്റെ അതിന്റെ 13-14 വചനം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷ സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ സീല് തെരഞ്ഞെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട ദൈവമക്കളുടെ മേൽ കുത്തിയിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സീല്. ഇവൻ എനിക്കുള്ളവനാണ്, ഇവൾ എനിക്കുള്ളവളാണ്. വരവിങ്കൽ എടുക്കപ്പെടുന്നത്, ക്രിസ്തുവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ സീലുള്ളവരാണ്. ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത് ദൈവം ഉറപ്പു തന്നിരിക്കുക ഈ അവകാശങ്ങളൊക്കെ നിങ്ങളുടേതാണെന്ന് പറഞ്ഞു. Sealed and signed and delivered എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ. ഒപ്പിട്ട് സീലിട്ട് നമ്മുടെ കൈ തന്നിരിക്കുകയാണ്. ആത്മീയ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കയ്യിലേക്ക് ആ വിൽപത്രം എഴുതി തന്നിരിക്കുകയാണ്. ഒരു വിൽപത്രത്തിന്റെ വാലിഡിറ്റി ആ വിൽപത്രം എഴുതിയ ആളുടെ മരണത്തിന് ശേഷമാണ് അത് വാലിഡ് ആണ്, അത് അനുഭവിക്കുവാൻ കഴിയുന്നത്. കർത്താവ് യേശു 2000 വർഷത്തിൽ ക്രൂശിൽ മരിച്ചപ്പോൾ ഈ വിൽപത്രം വാലിഡായി. ഇനി നമ്മൾ ഒരു മരണത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കർത്താവ് യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് വി ആർ ക്യാരിങ് എ വാലിഡ് സിൻ. എന്താണ് വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ? തിരഞ്ഞെടുത്തു, നിന്നെ തിരഞ്ഞെടുത്തു, ദൈവിക സ്വഭാവത്തിൽ കൂട്ടാളികളാകുന്നു. നിന്നെ ഞാൻ ദത്തെടുത്തു, മക്കളല്ലായിരുന്നു നിന്നെ ഞാൻ എന്റെ മക്കളായി, മക്കളെങ്കിലോ അവകാശികളാക്കി തീർത്തു. ഞാൻ നിന്നെ വീണ്ടെടുത്തു, എന്റെ രക്തം കൊടുത്തതിന് ഞാൻ വീണ്ടെടുത്തു. കാലസമ്പൂർണതയിൽ ഞാൻ നിന്നെ ചേർക്കുവാൻ വരും. നാം ക്രിസ്തുവിനെല്ലാം ഒന്നാം. അത് മാത്രമല്ല, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിലാക്കിയിരിക്കുകയാണ്. ആ സ്ഥീല നിനക്കുണ്ട്. പ്രിയ മക്കളെ, ആത്മീയ മനുഷ്യർക്ക് മാത്രമേ ആത്മീയ സമ്പത്ത് ആസ്വദിക്കുവാൻ കഴിയുള്ളൂ. ഇത് സ്വർഗത്തിൽ പോയി ആസ്വദിക്കേണ്ട കാര്യമല്ല. ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മീയ സമ്പത്ത് തിരിച്ചറിഞ്ഞ് അത് ആസ്വദിക്കുവാൻ കഴിയുന്നവർക്കാണ് ദൈവവചനത്തിന്റെ വാസത്വങ്ങൾ എന്ന് പറയട്ടെ. പഴയ ദിവസത്തിൽ ഇസ്രായേലിനും ഇസ്രായേലിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ചങ്കടം കടന്ന് മരുഭൂമിയിൽ കടന്ന് യോർദാനക്കരെ കാനാൻ ദേശത്ത് ചെല്ലുവാൻ വിളിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം. ഞാന് ഇന്നലെ പറഞ്ഞ 3 മനുഷ്യരെ പോലെ, പ്രാകൃത മനുഷ്യൻ, ചെടിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, അതിന് ഒരു സാദൃശ്യം എന്ന പോലെ എനിക്ക് തോന്നുന്നു. മിസ്രയിൽ ഇപ്പോഴും കഴിയുന്നവർ പ്രാകൃത മനുഷ്യരാണ്. മിസ്രയിൽ കടന്ന്, ചെങ്കടൽ കടന്ന് ഇപ്പോഴേ വന്നവർ. അവർക്ക് ആരാധനയുണ്ട്, ദൈവിക സാന്നിധ്യമുണ്ട്, മഞ്ഞയുണ്ട്, വെള്ളമുണ്ട്, പക്ഷേ തിരവുറപ്പാണ്. അവർ കാണാൻ ദേശത്ത് എത്തിയിട്ടില്ല. അവരെ വിളിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ ജീവിക്കുവാനല്ല, അവനെ ചെടികെ പരിപാടിക്കാം. അവർ ആത്മീയ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ താല്പര്യം കൂടുതലും ചെടിക കാര്യങ്ങളോടാണ്. ഇറച്ചി കിട്ടിയില്ലെങ്കിൽ തിരവുറപ്പ്, വെള്ളം ഇച്ചിരി ഡിലേ ആയി കഴിഞ്ഞാൽ തിരുവെടുപ്പ്. അവരെ പോയി ആയിത്തീരുവാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്, അവരെ ആത്മീയ ശിശുക്കളാണ്. അവർ മരുഭൂമിയിൽ കിടന്ന് ആ തലമുറ മുഴുവൻ പട്ടുപോയി എന്നാണ്. എന്നാൽ അത് കടന്ന് ജോർദാനും കടന്ന് അപ്പുറം ചെന്നവർക്കാണ് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തിന്റെ അവകാശങ്ങൾ. അളവുകൾ എനിക്ക് മനോഹര ദേശത്ത് നേടിയിരിക്കുന്നു. ഒരു നല്ലൊരു അവകാശം എനിക്ക് നേടിയിരിക്കുന്നു. ഏത് ദേശത്താണ് പ്രിയ ദേവസ്ഥ നമ്മുടെ അവകാശം? മനോഹര ദേശത്ത്. ആ അവകാശമാണ് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഒരുമിച്ച് ചിന്തിച്ചത്. കാനാൻ ദേശത്തിന്റെ സമൃദ്ധി അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തർ. മരുഭൂമിയിൽ കിടന്ന് വരയരുത്. ദൈവം ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ, ധ്യാനിക്കുവാനും അത് മാത്രമല്ല അത് അനുഭവിക്കുവാനും അല്ലേ? ഇത്ര വലിയൊരു അവകാശത്തിന് ഒരുത്തോളം വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് വലിയ ബാങ്ക് അക്കൗണ്ടിൽ ഇത്തിരി പൈസ ഇറങ്ങുന്നതിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് അറിയോ? ആ ഷെൽഫ് തുറന്നിട്ട് എടുത്തു നോക്കും എന്താണ് എനിക്കുള്ള അവകാശം. പക്ഷെ ഭൂമിയിലെ അവകാശങ്ങളുടെ പ്രത്യേകത അപ്പനോ അമ്മയോ കസാലേ അത് കിട്ടത്തുള്ളൂ. അപ്പൊ പലരുടെ ആഗ്രഹം അവരത് കസാലത്തുണ്ടായിരുന്നു. കാരണം ഇതെനിക്കുണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ അതല്ല, നമുക്ക് ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി ഇത് തന്നിരിക്കുകയാണ് ഇപ്പോ റൈറ്റ് നൗ. പക്ഷെ മരുഭൂമിയിൽ കിടന്ന് നാം വരയരുത്. കാനാൻ ദേശത്തെ സമൃദ്ധമായ കാര്യങ്ങൾ അനുഭവിക്കുവാൻ, പാലും തേനും ഒഴുകുന്ന ദൈവത്തിന്റെ സമൃദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ അതിനേത് മനുഷ്യർക്ക് മാത്രമേ ദൈവം അത് അനുഭവിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. എല്ലാവരുടെയും പൊട്ടൻഷ്യൽ ദൈവമാണ്, പക്ഷെ കപ്പാസിറ്റി വ്യത്യസ്തമാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. കർത്താവിന്റെ വരെ വളച്ചിരിക്കുന്ന ഈ നാളുകളിൽ നാം ഭൂമിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെ ചിന്തിച്ച് മടുത്തു പോകാതെ സ്വർഗത്തിലുള്ള ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിനെയും കുറിച്ച് ചിന്തിക്കുകയും അതിനോട് മക്കളോട് ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമ്പത്തിനെ കണ്ടെത്തുക. ഒരിക്കലും നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റണം, എനിക്കൊരു എന്നെ ദൈവം തിരഞ്ഞെടുത്തു, എന്നെ ദൈവം ദത്തെടുത്തു, എന്നെ ദൈവം വീണ്ടെടുത്തു. അവർക്കിത് മനസ്സിലാകത്തില്ല. പ്രാകൃത മനുഷ്യർക്കത് മനസ്സിലാകത്തില്ല. ചെടിക മനുഷ്യൻ അത് ആസ്വദിക്കാൻ സാധിക്കില്ല. പക്ഷെ ആത്മീയർക്കത് മനസ്സിലാകുകയെന്ന് സഹായിക്കും.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.